തന്റെ വചനത്താൽ നമ്മെ വഴി നടത്തുമെന്ന് വാഗ്ദത്തം തന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കട്ടെ. യെശയ്യാപ്രവചനം 26 അധ്യായത്തിന്റെ 3 വാക്യം. യെശയ്യാപ്രവചനം 26 അധ്യായത്തിന്റെ 3 വാക്യം. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നതാരെ? സ്ഥിരമാനസനെ. സ്ഥിരമാനസനുള്ള രണ്ട് ഗുണങ്ങൾ 26 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നുണ്ട്. വിശ്വസ്തതയും നീതി. വിശ്വസ്തതയും നീതിയുമുള്ള സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയിച്ചാൽ യഹോവ അവനെ പൂർണ്ണ സമാധാനത്തോടെ, പെർഫെക്റ്റ് പീസോടെ കാത്തു സൂക്ഷിക്കുമെന്ന് ദൈവവചനം പറയുന്നു. ഒരിക്കൽ മഴയുള്ള ഒരു സമയത്ത് കുടയില്ലാതെ പുറത്തിറങ്ങിയ 2 യുവാക്കന്മാർ, ബാബുവും രാജുവും, മഴ മൂലം വെയിറ്റിംഗ് ഷെഡിൽ കയറി നിന്നു. സമയം അധികമായി എന്ന തോന്നൽ മൂലം രാജു പിറുപിറുക്കുവാൻ തുടങ്ങി. യേശുവിനെ സ്നേഹിക്കുന്ന ബാബു മഴ തോരുവാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാജു ദേഷ്യപ്പെട്ടപ്പോൾ മഴ 5 മിനിറ്റിനുള്ളിൽ നിൽക്കുമെന്ന് ബാബു പറഞ്ഞു. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും മഴ നിൽക്കാത്തതിനാൽ രാജു കൂട്ടുകാരനെ പരിഹസിച്ചു. പ്രാർത്ഥനക്കാരൻ പറഞ്ഞിട്ട് മഴ നിൽക്കാത്തത് മഴയ്ക്ക് കേൾക്കാൻ ചെവിയില്ലായിരിക്കും എന്ന് പരിഹാസ രൂപേണ പറഞ്ഞു. ബാബു ശാന്തനായി മറുപടി നൽകി, സുഹൃത്തെ, യേശു എന്നോട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. യേശു പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എന്നാൽ എൻ്റെ വിശ്വാസത്തെക്കാൾ അധികമായി നീ അവിശ്വസിച്ചു, അതുകൊണ്ടാണ് മഴ നിൽക്കാത്തത്. കടുക് ഏറ്റവും ചെറിയ ധാന്യമെങ്കിലും വലിയ വൃക്ഷമായി വളരുന്നു. മനുഷ്യർക്ക് തണൽ, പക്ഷികൾക്ക് വിശ്രമസങ്കേതം, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് പ്രയോജനപ്രദമായി തീരുന്നു. ഈ ചെറു കടുകുമണി പോലെയുള്ള വിശ്വാസം നമുക്കുണ്ടായാൽ നാം വിശ്വാസത്തോടെ പ്രതികൂലത്തെ നേരിടുന്നവരാകും. പെട്ടെന്ന് രാജുവിൻ്റെ മുഖത്ത് ശാന്തതയുണ്ടായി. ഉടനെ മഴ നിന്നു. തർക്കത്തിന് വാക്കുകൾ കിട്ടാത്ത രാജുവും ശാന്തനായ ബാബുവും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. യെശയ്യാപ്രവചനം 26 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ പറയുന്നത് പോലെ തന്നെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകുക. രാജു വിശ്വാസത്തിലെത്താൻ സമയമെടുത്തു. എപ്പോൾ കൂട്ടുകാരൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട് ഏറ്റെടുത്തോ അപ്പോൾ മഴ മാറുകയും വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവന് ദൈവമൊരുക്കിയ സമാധാനം അനുഭവിക്കാനും ഇടയായി. ബാബുവിൻ്റെ വിശ്വാസം മൂലം രാജുവും വിശ്വാസിയായി തീർന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിൻ്റെ 23 വാക്യം. അപ്പോസ്തലനായ പൗലൂസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിൻ്റെ 23 വാക്യം. സ്ഥിരമാനസൻ എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വസ്തനായവനാണ്. അവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. 23 വാക്യത്തിൽ നിന്ന് നിങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങളിളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെ? നിങ്ങൾ കേൾക്കണം. എന്ത്? സുവിശേഷം. രണ്ടാമതായി, കേട്ട സുവിശേഷം പ്രത്യാശയിൽ, സുവിശേഷം തരുന്ന പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാത്തവരായിരിക്കണം. 3, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരായിരിക്കണം. 4, വിശ്വാസത്തിൽ നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ മുമ്പിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിയും. ഇനി എന്താണ് വിശ്വാസം? വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നമുക്കെന്തും ആശിക്കാം. ആശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. എല്ലായിടത്തും ജോലി നഷ്ടപ്പെട്ടവർ അലഞ്ഞു തിരിയുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയത് കരുതുമെന്നൊരു ഉദ്യോഗാർത്ഥി വിശ്വസിച്ചാൽ എത്ര പ്രയാസമുള്ള വിഷയമായാലും എനിക്ക് പഠിച്ച് പരീക്ഷ എഴുതാൻ കഴിയുമെന്നൊരു വിദ്യാർത്ഥി വിശ്വസിച്ചാൽ എൻ്റെ രോഗം മാറ്റാൻ എൻ്റെ യേശു വലിയവനാണെന്ന് ഒരു രോഗി വിശ്വസിച്ചാൽ പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത എനിക്ക് പ്രവർത്തിപ്പാൻ ശക്തി ദൈവം തരുമെന്നൊരു അഭയാർത്ഥി വിശ്വസിച്ചാൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്ന് ആശിക്കുന്നതിൻ്റെ ഉറപ്പ് അവന് വേണം. രണ്ടാമതായി, കാണാത്ത കാര്യങ്ങൾക്ക് നിശ്ചയം. എൻ്റെ ദൈവം എനിക്കത് തരും, ഞാൻ അവിടെ പോകും, ഞാൻ അത് ചെയ്യും, ഞാൻ ജയിക്കും, ഇങ്ങനെയുള്ള ആ ധൈര്യം. കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമുള്ളവനാണ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവൻ. അപ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവൻ്റെ മുമ്പിൽ പല പ്രതികൂലങ്ങൾ വരും. അപ്പോൾ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നാം ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. സുവിശേഷം കേട്ട് ഇളകാത്ത മനസ്സുള്ളവരായി ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കുന്നവരായി അവൻ്റെ മുമ്പിൽ വസിക്കുന്ന നമുക്ക് ഭയം പാടില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. അതിൻ്റെ 21-ാമത്തെ വാക്യം മുതൽ 5 പൊന്നും 2 മീനും വാഴ്ത്തിക്കൊടുത്തതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. അവർ പടക് കയറി പോകുമ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ പ്രതികൂല കാറ്റ് വന്നപ്പോൾ തൻ്റെ മക്കളെ ഓർത്ത കർത്താവ്, തൻ്റെ ശിഷ്യന്മാരെ ഓർത്ത കർത്താവ് അവരെ അന്വേഷിച്ചു. അവൻ കടലിൽ മീനെ നടന്നു. യേശു ആണെന്നും മനസ്സിലാക്കിയ പത്രോസ് 28-ാമത്തെ വാക്യത്തിൽ പത്രോസ് ഒരു വാക്ക് പറയുന്നു, കർത്താവെ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിൻമീതെ നിന്റെ അടുക്ക വരേണ്ടതിന് കൽപ്പിക്കണം. കർത്താവെ നീ ആകുന്നു എങ്കിൽ, പത്രോസിനറിയാം ആ പ്രതികൂലത്തിൻ്റെ സമയത്ത് തേടി വന്നത് യേശു അല്ലാതെ വേറെ ആരുമല്ലെന്ന്. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, കർത്താവെ നീ ആകുന്നു എങ്കിൽ ഞാൻ ആ വെള്ളത്തിൽ കൂടെ നടന്ന് നിന്റെ അടുക്കലേക്ക് വരട്ടെ. യേശു അനുവദിച്ചു. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ മുമ്പിൽ നടന്ന പത്രോസ്. ഇപ്പം വിശ്വാസ സ്ഥിരതയുള്ളവന് പൂർണ്ണ സമാധാനം തരുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ പോകുന്നത് എന്നുള്ള ധൈര്യത്തോടെ പടകിൽ നിന്നിറങ്ങിയ പത്രോസ് വെള്ളത്തിൻമീതെ നടന്നു. എന്നാൽ ഒരു സെക്കൻഡിനുള്ളിൽ ദർശനം മാറിയപ്പോൾ അവനിൽ ഭയം കടന്നു. യേശു എന്തുകൊണ്ടാണ് അവനിൽ ഭയം വന്നതെന്ന് യേശു ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. 31-ാമത്തെ വാക്യത്തിൽ യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു, പക്ഷെ ഒരു ചോദ്യം ചോദിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഇന്ന് അല്പവിശ്വാസികളാണ് സകലരും. നാം ഉൾപ്പെടെ പലരും അല്പവിശ്വാസികളാണ്. എന്നാൽ കർത്താവ് പറയുന്നത് സ്ഥിര മാനസന് ഞാൻ പൂർണ്ണ സമാധാനം നൽകുമെന്നാണ്. ഇവിടെ പത്രോസിനോട് ചോദിച്ച ചോദ്യം ഇന്ന് നമ്മോട് ചോദിക്കുന്നു എന്ന് കരുതുക. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? നീ പറയുന്ന വാക്ക് നിനക്ക് തരുവാൻ മതിയായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുന്നതെങ്കിൽ, സുവിശേഷം കേട്ട് ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്നവനാണ് നീ എങ്കിൽ പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല. ആ സംശയം മാറ്റിക്കൊടുത്ത കർത്താവ് ഇന്ന് എന്നോടും നിങ്ങളോടും മറ്റൊരു കാര്യം കൂടെ പറയുന്നു. പരിശുദ്ധാത്മാവാൽ അഭിഷേകം പ്രാപിച്ച ഒരു സ്ഥിര മാനസന് ഏത് പ്രതികൂലത്തെ അതിജീവിപ്പാൻ കഴിയും? നിന്റെ മുമ്പ് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുന്ന സ്ഥിര മാനസന് പ്രതികൂലങ്ങളാകുന്ന വെള്ളം നിന്നെ വിഴുങ്ങാൻ സമ്മതിക്കാതെ സംരക്ഷിപ്പാൻ കഴിയുമെങ്കിൽ സ്ഥിരമാനസന്റെ മുമ്പിൽ വരുന്ന ഏതു പൈശാചിക ശക്തിയെയും അതിവേഗം ജയിക്കുവാനുള്ള കഴിവ് തരുന്നവനാണ് നിന്റെ സർവശക്തനായ ദൈവം. 1 ശമൂവേൽ 17-ാം അധ്യായത്തില് തൻ്റെ മൂത്ത മക്കളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്ന ദാവീദിനെ ഒന്ന് നോക്കാം. കാട്ടിൽ കാട്ടുമൃഗങ്ങളെ ഭയന്ന് കഴിയുന്ന ആടുകളെ രക്ഷിപ്പാനായി കാട്ടിൽ തന്നെ പാർത്തിരുന്ന ദാവീദിനെ പട്ടണത്തിൽ കൊണ്ടുവന്ന് യഹോവ തൻ്റെ പ്രവാചകനാൽ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തവനെ വീണ്ടും കാട്ടിലേക്കാണ് ദൈവം അയച്ചത്. എന്നാൽ അവനെ പ്രസന്റ് ചെയ്യേണ്ടിയ സമയമായപ്പോൾ അവൻ്റെ പിതാവ് തന്നെ അവനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിട്ടു. ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ചെന്നാൽ അവന് ഭയം വരാം. പക്ഷേ ഈ അഗ്രചർമ്മിയെ അവൻ ഭയപ്പെട്ടില്ല. അവൻ ധൈര്യത്തോടെ തന്നെ മുമ്പോട്ട് പോയി. ആ ധൈര്യം അവന് ശക്തിയും ബലവും നൽകി. ഇന്ന് പലവിധ ജോലികളിൽ വ്യാപൃതരായിരിക്കുന്ന കുഞ്ഞുങ്ങള് ഭയം അവരെ വേട്ടയാടും. ആത്മാർത്ഥതയും സ്നേഹവും കരുണയും നഷ്ടപ്പെട്ട ലോകത്തിൽ നിരാശരായി കഴിയുന്നവരാണോ നിങ്ങൾ? പ്രശ്നങ്ങളുടെ ഭയങ്കരത നിങ്ങളെ അലട്ടാറുണ്ടോ? മേലുദ്യോഗസ്ഥർ തന്ന അസൈൻമെൻ്റ് ആ കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമോ? റിവ്യൂവിനവർ വിളിക്കുമ്പോൾ നല്ല മറുപടി കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെ പല കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം ഓർക്കുക, സ്ഥിരമാനസൻ്റെ ആശ്രയം യഹോവയാണ്. അഭിഷേകമുള്ളവൻ ശത്രുവിനെ കണ്ട് ഭയപ്പെടുകയില്ല, പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുകയില്ല. ബാക്കിയുള്ള ഇസ്രയേൽ ജനമെല്ലാം ഭയപ്പെട്ടപ്പോഴും ദാവീദ് ഭയപ്പെട്ടില്ല. അവൻ ധൈര്യത്തോടെ ശത്രുവിനെ പോരാടി ജയിച്ചു. എന്നാൽ യോശുവ യെരിഹോ മതിൽ കണ്ടപ്പോൾ ഭയപ്പെട്ടു, തല കുനിച്ചിരുന്നു. തല കുനിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത് യോശുവ 5:13 യോശുവ തല ഉയർത്തി നോക്കിയെന്ന് കാണും. തല കുനിക്കാത്തവന് തല ഉയർത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട് തല ഉയർത്തി? അവൻ്റെ മുമ്പിൽ വന്നത് ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ അധിപനാണെന്ന് മനസ്സിലാക്കി അവൻ തല ഉയർത്തി. നിന്റെ മുമ്പിൽ നിന്റെ ദൈവം നിൽക്കുമ്പോൾ ദൈവത്തെ നോക്കി അവൻ്റെ മുമ്പാകെ നിൽക്കുന്ന നീ പ്രതികൂലത്തെ കണ്ട് തല താഴ്ത്തുന്നവനല്ല, തല ഉയർത്തുന്നവനാകുക. ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നിന്റെ പഴയ പേടി, നിർവികാരത, മറ്റുള്ളവർ എന്ത് ചെയ്യുമെന്നുള്ള പ്രയാസം, കടബാധ്യത, രോഗം, ഇങ്ങനെ പല ആകുല ചിന്തകളാകുന്ന ചെരുപ്പ് ഇട്ടോണ്ടാ നീ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ പഴയ ചെരുപ്പിനെ എടുത്ത് ദൂരെ കള, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, കാരണം സ്ഥിരമാനസൻ നിൽക്കുന്നത് യഹോവയുടെ മുമ്പാകെയാ. യഹോവയുടെ മുമ്പാകെ നിൽക്കുന്നവൻ ഭയപ്പെടേണ്ട കാര്യമില്ല. യഹോവയുടെ വാക്കുകൾ ശക്തിയുള്ള വാക്കുകളാണെന്ന് മനസ്സിലാക്കിയ ശതാധിപൻ മാത്രമേ ഉള്ളൂ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8:5-10 വാക്യങ്ങൾക്കകത്ത് ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ പക്ഷപാതം പിടിച്ചു കിടക്കുന്ന തൻ്റെ വേലക്കാരന് സൗഖ്യം ലഭിക്കണമെന്ന അപേക്ഷയുമായി. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ആ വാക്കിൽ നിന്ന് തന്നെ യേശു എത്ര വലിയ അധികാരമുള്ള രാജാധി രാജാവാകുന്നു എന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, കർത്താവെ, നീ എൻ്റെ പുരയിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാണ്. പക്ഷേ നീ ഏതധികാരത്തിൽ വന്നോ ആ അധികാരത്തിൻ്റെ അടുത്ത് പോലും വരാനുള്ള യോഗ്യത എനിക്കില്ല. എൻ്റെ ഭവനത്തിൽ നീ വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ വളരെ ശക്തിയുള്ള ദൈവമാകുന്നു. നിന്റെ ഒരു വാക്ക് മതി. അതെ കർത്താവ്, നീ ആശ്രയിച്ച ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ. പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. 1 ശമൂവേൽ 17-ാം അധ്യായത്തിലെ ഫെലിസ്ത്യനായ അഗ്രചർമ്മിയുടെ അടുക്കലേക്ക് പോകുന്ന ദാവീദ് പറയുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിക്കാൻ ആർ നിനക്ക് അധികാരം തന്നു? നിനക്ക് ആ യഹോവയെ നിന്ദിക്കുവാൻ ഒരധികാരവുമില്ല. നീ നിന്ദിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ഞാൻ വരിക മാത്രമല്ല, നിന്നെ ഞാൻ തോൽപ്പിക്കും. എനിക്കതിനുള്ള അധികാരം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. വളരെയധികം വിശ്വാസത്തോടെ അഭിഷേകത്തിൻ്റെ ശക്തിയോടെ പോകുന്നവൻ പറയും, നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രയേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ച് കളയും. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവൻ്റെ വാളുകൊണ്ട് തന്നെ അവൻ്റെ തല വെട്ടുവാൻ ദൈവം ഇടയാക്കി. നിസാരമായ ഒരു ഹേതു മാത്രമേ അവൻ്റെ കയ്യിലുള്ളായിരുന്നു, ഒരു കല്ലും ഒരു കവണയും. അതുപയോഗിച്ചാണ് ശത്രുവിനെ താഴെയിട്ടത്. അവൻ അവൻ്റെ മുമ്പിൽ കവണ്ടു വീണു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശത്രു എത്ര ശക്തിയുള്ളതായാലും ആ ശത്രുവിനെ അല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത്. സ്ഥിരമാനസന് പൂർണ്ണ സമാധാനം തരുന്ന ആ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും. നിശ്ചയമായും അനുഗ്രഹിക്കും എന്നുള്ളതിൻ്റെ തെളിവ് ഒന്ന് ദിനവൃത്താന്തം 17:27 17:27. അതുകൊണ്ട് അടിയന്റെ ഗൃഹം തിരുമുമ്പാകെ നിൽപ്പാൻ അതിനെ അനുഗ്രഹിപ്പാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹോവേ, നീ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ. പ്രസാദം തോന്നണമെങ്കിൽ യഹോവയുടെ സന്നിധിയിൽ നീ അവനെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യണം. നിന്റെ പ്രവൃത്തി യഹോവയ്ക്ക് ഹിതമുള്ളതായിരിക്കണം. വിശ്വസ്തൻ്റെ പ്രവൃത്തിയായിരിക്കണം, നീതിമാന്റെ പ്രവൃത്തിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. പ്രസാദം തോന്നിയാൽ, അവൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹമായിരിക്കും, അതെന്നേക്കും അനുഗ്രഹിക്കപ്പെടും. അപ്രകാരം നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. BibleStudy.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.